ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കരയിലെ ഭാഗി. അവളുടെ മുടിയിൽ തലോടി കാശി പറഞ്ഞുകൊണ്ടിരുന്നു, എന്തിനാ മോനെ നീ ഈ ജോലിയൊക്കെ ചെയ്ത്? നിന്റെ അമ്മ അറിഞ്ഞ അവൾ എത്ര വേദനിക്കും. ഞാൻ നോക്കില്ലടാ നിങ്ങൾ രണ്ടിനെയും, എന്നിട്ട് നീ അടുക്കളയിൽ. ദത്തന്റെ കണ്ടമിടറി. പിന്നീട് കാശിയെ ജോലി ചെയ്യാൻ ദത്തൻ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗ്യ കാത്ത് കാശിയും കൂട്ടുകാരും അമ്പലത്തിന് വെളി നിൽക്കുകയായിരുന്നു. അസ്തമയ സൂര്യൻ കടലിലേക്ക് അഴിഞ്ഞിറങ്ങിപ്പോയി. ഇരുട്ട് ചെറുതായി പരന്നു തുടങ്ങി. പച്ചയും മെറൂണും നിറമുള്ള പട്ടുപാവാടയാണ് സുന്ദരിക്കുട്ടിയായ ഭാഗ്യ ധരിച്ചിരിക്കുന്നത്. കാശിയുടെ കയ്യിൽ അവൾ കൈകോർത്ത് പിടിച്ചിരുന്നു, ഒപ്പം കൂട്ടുകാരുമുണ്ട്.
കാശിയേട്ടാ എനിക്ക് മുല്ലപ്പൂ വേണം.
റോഡിന്റെ എതിർവശത്തുള്ള പൂക്കടയിലേക്ക് വിരൽ ചൂണ്ടി ഭാഗ്യ അവനോട് പറഞ്ഞു. കാശി മുണ്ട് മടക്കുത്തി ജോയുടെയും റോബിന്റെയും കൂടെ റോഡ് മുറിച്ചു കടന്നു. ചാർലിയും മാഷിയും ജോണിയും റോഡിലെ മതിൽ ചാരിന്ന് സംസാരിക്കുകയാണ്. ഭാഗ്യവും അജുവും ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു. കാശി മുല്ലപ്പൂ വാങ്ങി പൈസ കൊടുത്തു. പെട്ടെന്നാണ് അജുവിന്റെ അലറൽ എല്ലാവരും കേട്ടത്. ഭാഗ്യമായി ഒരു കാർ പാഞ്ഞുപോയി. നിലത്തേക്ക് വീണ അജുവിനെ ജോണിയും ചാർലി എഴുന്നേൽപ്പിച്ചു. അജു അവനോട് ഉറക്കെ കാറിൽ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അലറിക്കൊണ്ട് കാശി കാറിന് പുറകെ ഓടി. കാറിന് വെളിയിലേക്ക് തലയിട്ട് ബാഗി ഓടിയിരുന്ന അവനെ ഉറക്കെ വിളിച്ചു. ഒരു പ്രാന്തനെ പോലെ അവൻ ആ വണ്ടിക്ക് പുറകെ ഓടി. ഓടുന്ന ഓട്ടത്തിൽ കാശി നിലത്തേക്ക് വീണു. അവന്റെ തല റോഡ് സൈഡിൽ കൂട്ടിയിട്ട കരിങ്കലിൽ ഇടിച്ചു. നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞ് കാശി നിലത്തേക്ക് വീണു. അത് കണ്ട ബാഗി കാറിൽ ഇരുന്ന് ഉറക്കെ അലറി. കൈകളിൽ മുറുകെ പിടിച്ച മുല്ലപ്പൂവിൽ കാശിയുടെ രക്തം അലിഞ്ഞു ചേർന്നു. പൂക്കൾ ചുവന്നുപോയി. അകലേക്ക് പോകുന്ന കാറിന് റോഡിൽ വീണ്ടിടക്കുന്ന കാശിക്ക് മിന്നായ പോലെ മാത്രം കാണാൻ പാകത്തിലായപ്പോഴേക്കും അവന്റെ കണ്ണുകളിലേക്ക് രക്തം ഒലിച്ചിറങ്ങി. കാറിൽ ഇരിക്കുന്ന പപ്പയായ ആനന്ദശങ്കറിനെ അവൾ കലിയോടെ നോക്കി. കണ്ണുകൾ പതിയെ തുറന്ന കാശി ചുറ്റും നോക്കിയപ്പോൾ ബെഡിനരികിൽ അമ്മയും ചേട്ടന്മാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവൻ പതിയെ തല ഉയർത്താൻ നോക്കിയപ്പോൾ വേദന കൊണ്ട് അവൻ നെറ്റിയിൽ മുറിവ് ഡ്രസ് ചെയ്തിൽ തൊട്ടു നോക്കി. മോനെ നീ വിശ്രമിക്ക്, മഹി ഡോക്ടറെ വിളിക്ക്. അമ്മ എന്റെ ഭാഗ്യ എവിടെ? എന്റെ ഭാഗ്യ, എന്റെ ഭാഗ്യ. അവൻ നെറ്റിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. കാശി നീ വിശ്രമിക്കൂ, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവളെ കൊണ്ടുപോയത് അവളുടെ പപ്പയാണ്. കുറേ ദിവസമായില്ലേ അങ്ങോട്ടേക്ക് നിൽക്കാൻ വിളിക്കുന്നു, അതുകൊണ്ടാണ് കൊണ്ടുപോയത്. അതിന് തട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോവാ, അവൻ അനിശ്ചയത്തോടെ പറഞ്ഞു. അത് നീ അവളെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് പോയതാണ്. ആദ്യം അവനെ ബെഡിൽ കിടത്താൻ ശ്രമിച്ചെങ്കിലും കാശി കുതിരിമാറി പുറത്തേക്ക് പോയി. കാശി വേഗം ലിഫ്റ്റിനടുത്തേക്ക് ഓടി. പിന്നാലെ ബാക്കിയുള്ളവരുണ്ടായിരുന്നു. അവൻ വേഗം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി.
കാശി നീ എന്താ ഈ കാണിക്കുന്നത്? ഈ അവസ്ഥയിൽ നിന്നെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല.
ആദ്യയുടെ സ്കൂട്ടിൽ കയറിയിരുന്ന കാശിയുടെ കയ്യിൽ നിന്ന് ജോ കീ തട്ടിപ്പറിച്ചു.
ഇങ്ങോട്ട് താടാ.
കാശി അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ തട്ടിപ്പറിച്ചു വാങ്ങി. അവന്റെ പാഞ്ഞു പോകുന്ന സ്കൂട്ടിയുടെ പുറകെ അവരും പോയി. ആനന്ദിന്റെ വലിയ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ കാശി വണ്ടി നിർത്തി. അവൻ ഗേറ്റിന് മുമ്പിൽ നിന്ന് അലറി വിളിച്ചു. വാച്ച്മാൻ ഗേറ്റ് താഴിട്ട് അടച്ചിരുന്നു. അവൻ അയാളോട് ഒച്ച വെച്ചു. മട്ടുപ്പാവിൽ നിൽക്കുന്ന ആനന്ദിനോട് അവൻ അലറി. ആനന്ദിന്റെ ചുമലിൽ പുച്ഛത്തോടെ ഒരു പുഞ്ചിരി ഉണർന്നു. അയാൾ കൈകൾ പിണച്ചുകെട്ടി അവനെ നോക്കിയിരുന്നു.
നീ ഇപ്പൊ പോയില്ല ഞങ്ങൾ പോലീസിനെ വിളിക്കും, തെമ്മാടി.
വാച്ച്മാൻ അവനെ തെളിമില്ലാത്ത മുഖത്തോട് നോക്കി കടുത്ത സ്വരത്തോടെ പറഞ്ഞു. ദേഷ്യം വന്ന അവൻ വാച്ച്മാന്റെ കഴുത്തിന് ഗേറ്റിനുള്ളിലൂടെ കൈയിട്ട് പിടിച്ചു. കഴുത്ത് വേദനിച്ച് അയാൾ വേഗം ഗേറ്റ് തുറന്നുകൊടുത്തു.
നിന്റെ കാശിട്ട് നിന്നെ കൊണ്ടുപോകും, നീ പേടിക്കണ്ട.
അവൻ ഗേറ്റ് തുറക്കുമ്പോൾ പാഞ്ഞുകൊണ്ടിരുന്നു. അവൻ വീട്ടിലേക്ക് വരുന്ന കണ്ട് ആനന്ദ് വേഗം മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് ധൃതിയിൽ നടന്നു. സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്ന് അവൻ അലറി. ശബ്ദം കേട്ട് പ്രഭാവതിയും സഹോദരന്മാരും പുറത്തേക്ക് വന്നു. ഗോവണി ലക്ഷ്യമാക്കി അവൻ പോവാൻ നിന്നപ്പോൾ പ്രഭാവതിയുടെ സഹോദരൻ അവനെ തടഞ്ഞു. അവർ അവനുമായി തല്ലായി. കാശി നിലത്തിൽ നിന്ന് എഴുന്നേറ്റ് വേഗം ഗോവണി കയറി ഓടി. അവന് തല വേദനിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവെക്കാതെ തന്റെ തോഴിയെ തേടിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഓടി.
എവിടെയാണോ എന്റെ ഭാഗ്യ?
അടുത്തേക്ക് വരുന്ന ആനന്ദിന്റെ ജുബ്ബയിൽ പിടിച്ച് വലിച്ചടിപ്പിച്ചുകൊണ്ട് കാശി കലിയോടെ ചോദിച്ചു.
നിന്റെ ഭാഗ്യ? അവൾ എന്റെ മകളാണ്.
കാശി പുച്ഛിച്ചു.
മകൾ? സ്വന്തം മകളെ നോക്കാതെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്?
ആനന്ദൊന്നും മിണ്ടിയില്ല.
ഭാഗ്യ!
അവൻ ചുറ്റും നോക്കി ഉറക്കെ വിളിച്ചു. പണിക്കാരി റൂം തുറന്നു കൊടുത്തപ്പോൾ ഭാഗ്യ കാശിയെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു.
കാശിയേട്ടാ!
ഭാഗ്യ! തന്റെ നെഞ്ചോട് ചേർന്ന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാശിയോടെ മുടിയിൽ തലോടി. കരയാതെ ബാഗി,
അയ്യോ മുറിവ് വേദനിക്കുന്നുണ്ടോ കാശിയേട്ട?
ഇല്ലട, നീ അകന്നപ്പോഴാ കൂടുതൽ വേദനിച്ച്. അവൻ പറഞ്ഞു കേട്ട് അവളുടെ ഉള്ളം വിങ്ങി.
എന്നെ ആർക്കും വിട്ടുകൊടുക്കല്ലേ കാശിയേട്ട, കേട്ടിട്ടില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല.
അവന്റെ കൈകൾ കണ്ണിൽ വെച്ചുകൊണ്ട് അവൾ കരഞ്ഞു. അവളുടെ കവിളുകളിൽ അടിച്ച പാടുകൾ കാശി കണ്ടു. പ്രഭാവതി അവൾ അടിച്ചിരുന്നു.
ഇതിനാണോ ഇവളിങ്ങോട്ട് കൊണ്ടുവന്ന്? പൊന്നുപോലെ ഞാൻ നോക്കുന്ന എന്റെ ഭാഗ്യം ആരാണ് അടിച്ച്?
നിശബ്ദമായിരുന്നു മറുപടി.
ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലാൽ ഇവളെ ഇതുപോലെ കൊണ്ടുവരാൻ നോക്കിയാ താൻ അടിവാങ്ങും. ഇന്നു മുതൽ നിങ്ങൾ ഇവൾക്ക് ആരുമല്ല. ഇവൾക്കൊരു അച്ഛന്റെ സ്നേഹം നൽകാൻ ഞങ്ങളുടെ ബാസുപ്പയുണ്ട്, അദ്ദേഹം മതി ഇവൾക്ക് പപ്പയായിട്ട്.
അവൻ ആനന്ദിനോട് വിരൽ ചൂണ്ടി പറഞ്ഞു,
ഇവൾക്കെല്ലാം ഞാനാണ്, എല്ലാം എന്റെ ഭാഗ്യാണിവൾ, അല്ലേ ഭാഗ്യ?
തന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന അവളോട് കാശി ചോദിച്ചു,
എനിക്കെല്ലാം എന്റെ കാശിയേട്ടനാണ്. കാശിയേട്ടൻ പറഞ്ഞത് ഭാഗ്യ അനുസരിക്കും. ഇയാൾ എനിക്ക് അച്ഛനായിട്ട് വേണ്ട, ബാസുപ്പയുടെ സ്നേഹത്തോളം വരില്ല ഇയാൾ. ഈ നിമിഷം ഇയാൾ എന്റെ മനസ്സിൽ മരിച്ചു.
കാശി അവളുമായി ഗേറ്റ് കടന്നു പോകുന്നത് അരിശത്തോടെ ആനന്ദശങ്കർ നോക്കിയിരുന്നു. വെറും 16 വയസ്സുകാരന്റെ മുമ്പിൽ താൻ തോറ്റുപോയത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയതും ക്ഷീണത്തോടെ മയങ്ങിയ അവളുടെ അരികിൽ കാശിയിരുന്നു. കാശി അവളുടെ കൈകൾ മുറുകെ പിടിച്ചു, വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകി,
മോനെ ഉറങ്ങണില്ലേ?
ഇല്ലമ്മേ, അമ്മ പോയി കിടന്നു, ഇന്നെനിക്ക് ഉറക്കം വരില്ല. ഉറങ്ങാതെ അവൾക്ക് കാവലിരിക്കുന്ന കാശിയുടെ മുടിയിൽ തഴുകി ലക്ഷ്മി മുറിയിൽ നിന്നിറങ്ങി. പിരിഞ്ഞുപോയ നിമിഷത്തെയോർത്ത് അവന്റെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഭാഗ്യയുടെയും കാശിയുടെയും സൗഹൃദബന്ധം ഓരോ നിമിഷവും ദൃഢമായിക്കൊണ്ടിരുന്നു. ഒരിക്കൽ സ്കൂൾ അടച്ചൊരു വേനൽക്കാലത്ത് കാശിയും കൂട്ടുകാരും മാവിൽ കയറിയിരുന്ന് പച്ചമാങ്ങ പറിച്ച് താഴെ നിൽക്കുന്ന ഭാഗ്യക്കും വീട്ടിലെ കുട്ടികൾക്കും താഴേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ ചിലരെല്ലാം മാങ്ങ ഉപ്പിൽ ചേർത്ത് കഴിക്കുന്നുണ്ട്. മാവിൻ ചൂട്ടിൽ സ്ത്രീയുടെയും ആരിയുടെയും കൂടെ ഓടിക്കളിക്കുന്ന ഭാഗ്യ പെട്ടെന്ന് നിലത്തേക്കിരുന്നു. എല്ലാവരും കാര്യമറിയാതെ പരസ്പരം നോക്കി. അവൾ വേഗം വീട്ടിലേക്ക് ഓടി. അവൾ ഓടിപ്പോകുന്ന കണ്ട് കാശി മരത്തിൽ നിന്ന് വേഗം ഇറങ്ങി അവളുടെ പുറകെ ഓടി. ഭാഗ്യ അമ്മയെ പോയി കെട്ടിപ്പിടിച്ചു.
എന്താ മോളെ?
വിയർത്തൊലിച്ച് നിൽക്കുന്ന അവളോട് ലക്ഷ്മി വാത്സല്യത്തോടെ തിരക്കി. ഭാഗ്യൊന്നും മിണ്ടാതെ അമ്മയെ തന്നെ നോക്കി.
എന്താ ഭാഗ്യ, നീ എന്തിനു ഓടിയത്?
അവനെ കണ്ടതും അവൾ അമ്മയുടെ പുറകിലേക്ക് നിന്നു. അവളുടെ മുഖം കണ്ട് സംശയം തോന്നി ലക്ഷ്മി അവളുമായി മുറിയിലേക്ക് പോയി വാതിലടച്ചു. അവർ സംശയിച്ച പോലെ തന്നെ ഭാഗ്യ ഋതുമതിയായിരിക്കുന്നു.
എന്താ അമ്മ അവൾക്ക്?
മുറിയിലേക്ക് കയറാൻ നിന്ന കാശിയെ ലക്ഷ്മി തടഞ്ഞു.
മോനെ, ഭാഗ്യ മോൾ തൽക്കാലം കുറച്ചേരം അവിടെ ഇരുന്നോട്ടെ.
അമ്മ എന്താ അവൾക്ക്?
അവൾക്കൊരു കുഴപ്പമില്ല, ജാനിമോൾ കുറച്ചേരം വിശ്രമിക്കട്ടെ. വീട്ടിലെ സ്ത്രീകൾ അവളുടെ അടുത്തേക്ക് വരുന്ന കണ്ട് റൂമിലേക്ക് പോവാൻ നിന്ന കാശി പിന്തിരിഞ്ഞു. അവളെ പിരിഞ്ഞൊരു നിമിഷം പോലും ഇരിക്കാത്ത കാശി അസ്വസ്ഥത കൊണ്ട് പൊറുതിമുട്ടി. ഈ സമയം മുത്തശ്ശിയുടെ അമ്മമാരുടെ ഇടയിലിരിക്കുന്ന ഭാഗ്യയുടെ കണ്ണുകൾ വാതിലിനടുത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. കാശിയെ കാണാൻ അവിടെയും ഉള്ളം വെമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ ഋതുമതിയായതിൽ ആദ്യമായി നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. ചിരിയോടെ തന്റെ കവിളിൽ തലോടുന്ന അമ്മയെ പോലും നോക്കാനാവാതെ നാണത്തോടെ അവളിരുന്നു. ദേവകി അവളുടെ കാതിൽ കമ്മലും കൈകളിൽ വളയും കാലിൽ പാദസരവും അണിയിച്ചു. ആ ദിവസം മുഴുവൻ അവൾ അമ്മയുടെ കൂടെ ചെലവഴിച്ചതിൽ അവൻ അത്ഭുതം തോന്നി.
അമ്മേ, എന്താ ഭാഗ്യക്ക്? അവൾ ഇന്നിനെ എല്ലാവരും സമ്മാനങ്ങൾ കൊണ്ട് മൂടുന്നു.
ലക്ഷ്മി ഒരു നിമിഷം മിണ്ടാതെ നിന്ന് അവനോട് പുഞ്ചിരിച്ചു. അവൾ ഋതുമതിയായെന്ന് ലക്ഷ്മി അവനോട് പറഞ്ഞു. അവളെ സംരക്ഷിക്കുന്നതിൽ ഇനി നീ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അമ്മ അവനോട് പറഞ്ഞു. രാത്രി 12 മണിയായിട്ടും കാശിക്ക് ഉറക്കം വന്നില്ല. അവളുടെ സാന്നിധ്യമില്ലാതെ സ്വന്തം മുറിയിൽ നിൽക്കുമ്പോൾ അവൻ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. തന്റെ തോഴിയെ ഒരു നോക്ക് കാണാൻ അവന്റെ ഹൃദയം തുടിച്ചു. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കവേ ജനലഴികൾക്കിടയിലൂടെ അവൻ കണ്ടു. താഴെ പൂമുഖത്തിന്റെ തൂണിൽ ചാരിയെന്ന് മഴയിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ഭാഗ്യയെ. അവളെ കണ്ടതും അവൾക്ക് അരികിലെത്താൻ അവൻ മുറിയിൽ നിന്ന് കുതിച്ചു. ഭാഗ്യ മഴത്തുള്ളികളെ കയ്യിലെടുത്ത് തട്ടിക്കളിക്കുകയായിരുന്നു. അവളുടെ ചിരിക്കൊഞ്ചൽ കേട്ടാണ് കാശിനാഥൻ പൂമുഖത്തേക്ക് ഇതപ്പോടെ ചെന്നത്. ഭാഗ്യ അവനെ തിരിഞ്ഞു നോക്കും മുമ്പേ അവൻ അവളുടെ കൈപ്പിടിച്ച് മഴയത്തേക്ക് ഇറങ്ങി. അവൾ ചിരിയോടെ കൈകൾ കുടഞ്ഞ് തിരിച്ചു കയറി. കാശിനാഥൻ കൈകൾ വിടർത്തി മഴ നനഞ്ഞു. ഭാഗ്യ അവൻ വിളിച്ചതും അവൾ പൂമുഖത്ത് നിന്ന് അകത്തേക്ക് ചിരിയോടെ ഓടി. കാശി അവളുടെ പുറകെ കുതിച്ചു. താഴെയുള്ള അവളുടെ മുറിയിലേക്ക് കയറി നിന്ന അവളുടെ കൈകൾ പിടിച്ച് കാശി പിടിച്ചു വെച്ചു. നിലത്ത് കാൽവഴുതി പെട്ടെന്ന് ഭാഗ്യ അവന്റെ ദേഹത്തേക്ക് ചേർന്നു പോയതിൽ അവളുടെ അധരങ്ങൾ അവന്റെ കവിളിൽ വിരസി. അവൾ വിറച്ചിരുന്നു. കാശി അവളെ അകത്തി നിർത്തി. ഭാഗ്യ അമ്മയോടെല്ലാം പറഞ്ഞു, നീയില്ല നമ്മുടെ റൂമിൽ നിൽക്കാൻ വയ്യട, എന്തോ പോലെ. അതാ നിന്നെ കണ്ടപ്പോൾ ഓടി വന്ന്. നീ എന്റെ തോഴിയല്ലേ, കുറച്ചു നേരം പോലും അകന്നിരിക്കാൻ വയ്യ. അരികിൽ നീ ഉണ്ടായിട്ടും അകലെയാണെന്ന് തോന്നുന്ന പോലെ. വിശ്രമിച്ചോളൂ, ഞാനുണ്ടാവും, ഉറങ്ങാതെ.
ഞാനുണ്ടാവും, ഉറങ്ങാതെ നിന്നെയും കാത്ത് ഈ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ തോഴിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പോഴവന്റെ മുഖത്തേക്ക് നോക്കാതെ ബാഗി മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു. എന്താ നിനക്ക്? എന്റെ തൻ്റെടിയായ തോഴിക്ക് താടിയിൽ പിടിച്ചുയർത്തി അവൻ ചോദിക്കുമ്പോൾ ആദ്യമായി ആ മാൻമീഴിൽ നാണം നിറഞ്ഞു. അവനെ നോക്കുമ്പോൾ മിഴിയിൽ നീർത്തുള്ളികൾ നിറയുന്നു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ കാശി അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ കയ്യിൽ പിടിച്ചപ്പോൾ ബാഗിക്ക് ആദ്യമായി മേലാകെ കുളിരോടെയുള്ളൊരു തണുപ്പ് അനുഭവപ്പെട്ടു. എന്താ ബാഗി നിനക്ക് പറ്റിയേ? എന്നോടൊന്ന് മിണ്ടാത്തേ? അവൾ കൈ കുടഞ്ഞ് നാണത്തോടെ വാതിലിന് മറവിലേക്ക് നിന്നു. ബാഗി നീ എന്താ മിണ്ടാത്തേ? വാതിലിൽ പിടിച്ചിരിക്കുന്ന തന്റെ കൈവിരലിൽ അവന്റെ തണുത്ത വിരലുകൾ പതിഞ്ഞതും ബാഗിയുടെ മുഖം ചുവന്നു. അവൻ മുറിയിലേക്ക് കയറിയപ്പോൾ നാണത്താൽ അവൾ മുഖം കുത്തി. കാശി അവന്റെ ഇടുപ്പിൽ കൈകുത്തി അവളുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചു.
നിനക്ക് എന്താ പെണ്ണ്, വട്ടി പിടിച്ചോ, വിശ്രമിച്ചോ, ഞാൻ പോവാം.
ഋതുമതിയായതിൽ തന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള അവളുടെ ലജ്ജ കണ്ട് കാശി ചിരിയോടെ മുറിയിൽ നിന്നിറങ്ങി. അവൻ പോയതും അവളുടെ മുഖം വാടി. ഒറ്റ ദിവസം കൊണ്ട് അവനെ കാണുമ്പോൾ എന്തിനാണ് താൻ നാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. വീട്ടിലുള്ള മറ്റുള്ളവരെ കാണുമ്പോൾ നാണം വന്നെങ്കിലും താൻ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ കാശിയോട് മിണ്ടാൻ കഴിയുന്നില്ല, അവൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനും കഴിയുന്നില്ല. നാണം കൊണ്ട് തൻ്റെ മുഖം കുനിയുന്നു. അവൾ മുറിയിലെ കണ്ണാടിയിലേക്ക് നോക്കി. താൻ കൂടുതൽ സുന്ദരിയായതുപോലെ കുളിച്ചു വന്ന് തന്നെ അമ്മ എന്തിനാണ് പുതിയ വസ്ത്രം അണിയിച്ച് രാവിലെ എന്നത്തേക്കാൾ സുന്ദരിയാക്കിയത്? അമ്മ തനിക്ക് എന്നത്തേക്കാളും കൂടുതൽ കെയർ തരുന്ന താൻ ഋതുമതിയായതുകൊണ്ടാണ് ആയിരിക്കും. അവളൊന്ന് ചിരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ മുഖത്ത് ആദ്യമായി കാണുന്ന ഈ നാണം എന്താണത്? അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കെ കാശിയുടെ മുഖം മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ്റെ മുഖം ചിന്തയിൽ വന്നതും വശ്യമായൊരു ചിരിയോടെ അവൾ കണ്ണാടിയിലേക്ക് നോക്കി. പൊടിമീശക്കാരനായ കാശിനാഥൻ്റെ മുഖം കണ്ണാടിയിൽ തെളിഞ്ഞ പോലെ തോന്നിയ ബാഗി തൻ്റെ ഇളം ചുണ്ടുകളാൽ പ്രതിബിംബത്തിൽ മൃദുവായി ചുംബിച്ചു. പ്രണയം അവളിലെ 14-കാരിയെ പുൽകിയിരുന്നു. കാശി, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. പ്രതിബിംബത്തിൽ അവൻ്റെ മുഖമുണ്ടെന്ന ചിന്തയിൽ അവൻ്റെ ചുണ്ടിൽ അവൾ മൃദുവായി ചുംബിച്ചു. ഞെട്ടിലോടെ ഭാഗീരഥി ചുവരിലേക്ക് ഇടിച്ചു നിന്നു. പെട്ടെന്ന് ബോധമണ്ഡലത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. താൻ പറഞ്ഞത് എന്തെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ പിടഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. വേദനയോട് അവൾ മനസ്സിലാക്കി അവനെ കാണുമ്പോൾ തന്നിൽ നാണം കലർന്നതിൻ്റെ അർത്ഥം തൻ്റെ തോളനെ താൻ പ്രണയിക്കുന്നുവെന്ന്. ഞെട്ടിലൂടെ അവൾ ജനലരികിലേക്ക് പോയി മഴയിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാനിക ഭാഗീരഥി അകത്തേക്ക് ഓടുന്നു കണ്ട് റസിയ അവളുടെ പിന്നാലെ ഓടി. ജാനിക ഭാഗീരഥി മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന കാശിനാഥന്റെ പാദങ്ങളിൽ ഇറുക്കെ പിടിച്ച് ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞു. ഒന്നും മനസ്സിലാവാതെ റസിയ അവളെ തന്നെ അമ്പരപ്പോടെ നോക്കിയിരുന്നു. ജാനിത്ത, ഇത്രയും നേരങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ പ്രണയായി. ജാനിക അപ്പോഴും കരയുകയായിരുന്നു. രാത്രി ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ എഴുന്നേറ്റതാണ് റസിയ. ഫോണിൽ ഇക്കാക്ക് റീചാർജ് കയറ്റിയ മെസ്സേജ് കണ്ടപ്പോൾ അവൾ കാശിയും ബാഗിയും കിടക്കുന്ന റൂമിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ജാനി ഉമ്മറത്തിൽ നിൽക്കുന്നത് കണ്ടത്. ഫോണിൽ പൈസ കയറിയ കാര്യം റസിയ ജാനിയോട് പറയുമ്പോൾ ജാനി വേഗം ഫോൺ വാങ്ങി അമ്മയെ വിളിച്ചെങ്കിലും റേഞ്ച് കുറവായതുകൊണ്ട് കിട്ടിയില്ല. സംസാരത്തിനിടയിൽ അവർ തമ്മിൽ പ്രണയമല്ലേ എന്ന് റസിയ അവളോട് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ബാഗി അവളുടെ സൗഹൃദകഥയും പിരിയാനുണ്ടായ കാരണവും അവളോട് പറയുന്നതിനിടക്കാണ് പൊട്ടിക്കരഞ്ഞ റൂമിലേക്ക് ഓടിയത്. ജാനിക കാശിയുടെ പാദങ്ങളിൽ മുഖമമർത്തി കരയുക തന്നെയായിരുന്നു. ഇത്ത, കാശികയുടെ കാലിൽ പിടിച്ച് എന്തിനാങ്ങൾക്ക് അറിയണ്? നിങ്ങൾ പിരിഞ്ഞത് എന്തിനാ? പ്രണയിച്ച് പിരിഞ്ഞാണെങ്കിൽ. ജാനിക ഭാഗീരഥി പൊട്ടിക്കരയുക തന്നെയായിരുന്നു. പാപിയാണ്, ഞാൻ മഹാപാപി. സ്വന്തം തോഴിയായി മാത്രം എന്നെ കണ്ടിരുന്ന എൻ്റെ കാശിയേട്ടനെ ഞാൻ പ്രണയിച്ചു. ആ സൗഹൃദത്തെ ഞാൻ കളങ്കപ്പെടുത്തി. അത്രയും പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന അവനെ നോക്കി കൈകൾ കൂപ്പി അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഓടിച്ചെന്ന് മുറ്റത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പേമാരിയായി ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴ കൊണ്ടു. വർഷങ്ങളായി താൻ നെഞ്ചിൽ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന കാശിനാഥനുള്ള പ്രണയത്തിൻ്റെ വിരഹവേദന കണ്ണീരായി പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ട്. കളങ്കപ്പെടുത്തി ഞാൻ. ആരും അസൂയയോടെ നോക്കിയിരുന്ന ഞങ്ങളുടെ സൗഹൃദത്തെ ഭാഗീരഥി പ്രണയിച്ചു. അവളുടെ തോളനെ അവൻ പോലും അറിയാതെ ദൃഢമായി പ്രണയിച്ചു. അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് മഴയിൽ നനഞ്ഞു. അലറിക്കൊണ്ട് അവൾ പറയുന്നു കേട്ട് റസിയ അത്ഭുതത്തോടെ നിന്നു. വീണ്ടും ആ നനത്ത മഴയിലേക്ക് അവൾ ഓർമ്മകളെ പായിച്ചു. കാശിയേട്ടനെ ഞാൻ പ്രണയിക്കുകയാണെന്ന് എനിക്ക് പോലും ആ നിമിഷത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ കണ്ണാടിയിൽ ഋതുമതിയായ ഞാൻ അവൻ്റെ രൂപം സങ്കല്പിച്ച് ചുംബിക്കുമ്പോൾ ഞാൻ മറ്റാരോ ആയിരുന്നു. ഏട്ടനോട് സൗഹൃദത്തോടെ ഞാൻ നടന്നിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കാശിയേട്ടനെ സ്നേഹിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. മനസ്സിൽ തോന്നിയ സൗഹൃദം ആരാധനയായി. അവൻ എന്നെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കുമ്പോഴും ആ ആരാധന കൂടിക്കൂടി വന്നു. അവൻ്റെ സ്നേഹം എനിക്ക് മാത്രം പ്രാന്തമായി അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ അഹങ്കാരമായി. മറ്റുള്ള പെൺകുട്ടികൾ അവനോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ പോലും അസൂയപ്പെടുത്തി താൻ ആ ഹൃദയം കീഴടക്കി. അവൻ്റെ സ്നേഹം എന്നിൽ മാത്രം നിറയുമ്പോൾ അതിരില്ലാത്ത ആനന്ദം തോന്നുമായിരുന്നു. ജനിപ്പിച്ച അച്ഛനിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടുവന്ന് നിനക്ക് കൂട്ടായി ഞാനുണ്ടെന്ന് അവൻ അരികിലിരുന്ന് ഓരോ നിമിഷവും പറയുമ്പോൾ ഞാൻ സൗഹൃദം വെടിഞ്ഞ് പ്രണയത്തിൻ്റെ ഒഴുക്കിലേക്ക് വീഴുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരാധ പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്ന കാശിനാഥൻ്റെ പാതിയാവാൻ കൊതി തോന്നി എനിക്ക്. ആ രാത്രി ഇതെല്ലാം ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി. പുലരുവോളം ഞാൻ കരഞ്ഞു. പിന്നീടുള്ള 6 ദിവസങ്ങളിൽ ഞാൻ അമ്മയുടെ കൂടെ തന്നെ കഴിച്ചുകൂട്ടി. കാശിയേട്ടൻ എപ്പോഴും ഒരു നിഴലായി എൻ്റെ കൂടെയുണ്ടായിരുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോലും പോവാതെ ആ 6 ദിവസം ഏട്ടൻ എനിക്ക് വേണ്ടി വീട്ടിൽ ഒതുങ്ങിക്കൂടി. അമ്മയോട് എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കടയിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഓരോന്നും ഏട്ടൻ എത്തിച്ചേരുമ്പോൾ ഞാൻ കരയുമായിരുന്നു.
അവളെ നോക്കിക്കോണമ്മേ.
ഉറങ്ങാൻ നേരം മുറിയുടെ പുറത്തു നിന്ന് അമ്മയോട് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിങ്ങുകയായിരുന്നു. ഏട്ടനെ ഞാൻ പ്രണയിച്ചല്ലോ എന്നോർത്ത് അന്ന് ഞാൻ തീരുമാനിച്ചു. മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെ വേരോട് പിഴുതെറിയാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ കാശിയേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എൻ്റെ ഉള്ളിൽ തോന്നിയ പ്രണയം ഏട്ടൻ കണ്ടെത്തുമോന്ന് ഞാൻ ഭയന്നു. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഉള്ളിൽ തോന്നിയ പ്രണയത്തെ വഴി തിരിച്ചുവിട്ട് നഷ്ടപ്പെട്ടു പോയ സൗഹൃദ സ്നേഹം തിരികെ ഞാൻ എന്നിലേക്ക് തന്നെ വലിച്ചു കയറ്റി. അത് എന്നിൽ തന്നെയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു. ഋതുമതിയായതിനു ശേഷം എൻ്റെ സൗന്ദര്യം കൂടിയെന്ന് മുത്തശ്ശി പറഞ്ഞത് എല്ലാവരും ശരിവെച്ചു. എന്നാൽ കാശിയേട്ടൻ്റെ മുഖത്ത് മാത്രം ഗൗരവമായിരുന്നു.
കാശിയേട്ടാ, ഞാൻ സുന്ദരിയായില്ലേ?
റൂമിൽ നിൽക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കാതെ കണ്ണാടിയിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു. നിന്നേക്കാൾ സൗന്ദര്യം നിന്റെ സ്നേഹത്തിനാണ്. നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ പ്രാന്തമായി ഭ്രമിച്ചാൽ, അതിനെ ഞാൻ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടന്നാൽ ഞാൻ നിന്നെ പ്രണയിക്കുകയാണെന്ന് മറ്റുള്ളവർ കരുതും. അത് പാടില്ല. എൻ്റെ ഉയിരിൽ നിറയുന്ന ഓരോ ശ്വാസത്തിനോടും ഞാൻ പ്രാന്തമായി ചൊല്ലുന്നത് ഭാഗ്യയുടെ എനിക്കടങ്ങാത്ത സ്നേഹമാണെന്നാണ്. ആഴമേറിയ സ്നേഹം, എൻ്റെ തോഴിയോടുള്ള സ്നേഹം. നിന്റെ സ്നേഹത്തിനോളം സൗന്ദര്യം ഈ ദുനിയാവിൽ മറ്റൊന്നിനുമില്ല. കാരണം നിന്നോളം എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓരോ നിമിഷവും നീ തന്ന സ്നേഹം അതിനൊരളവ് പോലും കുറയാതെ നിന്നിലേക്ക് അർപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നന്ദിയുണ്ട് നിന്റെ സൗഹൃദം എനിക്ക് തന്നതിന്. എൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ മൊഴിയുമ്പോൾ കുറ്റബോധം കൊണ്ട് ഞാൻ നീറുകയായിരുന്നു. അപ്പോഴും ആ ചാരകൃഷ്ണമണിയിലേക്ക് നോക്കാൻ കാശിനാഥൻ്റെ മാൻമിഴി കണ്ണുള്ളവൾക്കായില്ല. ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞു നിന്നു. ഒരു പൂവിനെ പോലെ ഞാൻ തളരുകയായിരുന്നു കാശിയേട്ടൻ്റെ സ്നേഹത്തിനു മുമ്പിൽ. എൻ്റെ പ്രണയത്തിൻ്റെ ചില്ലുവട്ടാരം കാശിനാഥൻ്റെ സ്നേഹം തകർക്കുകയാണെന്ന് വേദനയുള്ളൊരു സുഖത്തോടെ ഞാൻ മനസ്സിലാക്കി. ഇതിനിടയിൽ സിദ്ധുവേട്ടൻ്റെയും കാശിയേട്ടൻ്റെയും ശത്രുത ഓരോ നിമിഷവും കൂടി വന്നു. കോളേജിൽ സിദ്ധുവേട്ടൻ പഠനത്തിൽ ഉയരുമ്പോൾ കാശിയേട്ടൻ സ്പോർട്സിൽ ഉയരുകയായിരുന്നു. ഞാനും കൂടി കോളേജിലെത്തിയതോടെ ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരിലും അസൂയുണ്ടാക്കി. എൻ്റെ പ്രണയം എവിടെയോ പോയി. ഞാൻ അതിനെപ്പറ്റിയൊന്നും പിന്നീട് ആലോചിച്ചിട്ടില്ലായിരുന്നു, ശ്രമിക്കാറില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. കാരണം കാശിയേട്ടൻ്റെ സ്നേഹം എൻ്റെ പ്രണയത്തേക്കാൾ എത്രയോ മുകളിലായിരുന്നു. കോളേജിൽ ഏട്ടൻ താരമായിരുന്നു. എൻ്റെ സ്വരവും എൻ്റെ സാമീപ്യവും ഏട്ടൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. അവനെ ഞങ്ങൾ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കോളേജിലെ ചാമ്പ്യൻഷിപ്പ് കപ്പുകളെല്ലാം കാശിനാഥൻ കൊണ്ടുവരാൻ തുടങ്ങിയതോടെ അവൻ ഉയരങ്ങളിലേക്ക് പറക്കുമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അത്രയ്ക്കും നേട്ടങ്ങൾ കൊണ്ട് കാശിനാഥൻ സ്വപ്നത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്നതുകൊണ്ട് യൂട്യൂബിലൊക്കെ കളി കണ്ട് ക്ലബ്ബുകൾ വിളിച്ചെങ്കിലും അവൻ ബാസ്കറ്റ്ബോൾ കളിയോടുള്ള താല്പര്യം കൊണ്ട് അതെല്ലാം നിരസിച്ചു. ഒരു ദിവസം പത്രത്തിൽ ഞങ്ങളൊരു വാർത്ത കണ്ടു. 5-അംഗ സംഘം നടത്തുന്ന ഒരു സ്പോർട്സ് കോച്ചിങ് പരിശീലനത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ വാർത്തയായിരുന്നു അത്. മുമ്പ് ഞങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ പരിപാടിയുടെ വാർത്ത കണ്ടിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു അവരുടെ സ്ഥാപനം. ബാസ്കറ്റ്ബോൾ കോച്ചിങ്ങിന് പ്രത്യേകം പരിശീലനം കൊടുക്കുന്ന വാർത്ത അറിയാൻ സാധിച്ചു. മികച്ച കോച്ചുകളായതുകൊണ്ട് അവർ കോച്ചിങ് കൊടുത്ത പലരും കായിക ലോകത്ത് ഉന്നത ഉയരങ്ങളിലുള്ളവരാണെന്ന് അറിയാൻ സാധിച്ചു. ശേഖരമാമ കാശിയേട്ടൻ കോച്ചിങ്ങിന് പോകുന്നൊക്കെ തകർക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അവരുടെ മെയിൽ ഐഡിയിലേക്ക് വിവരം കൈമാറി. ഫോണിൽ ബന്ധപ്പെട്ടു. വീട്ടിൽ നിന്ന് ശേഖരമാമയുടെ എതിർപ്പുള്ള അത്രയും കാശിയേട്ടനെതിരെ ഉയർന്നിരുന്നു. ഞങ്ങൾ അതൊന്നും ഗൗനിക്കാതെ മുമ്പോട്ട് പോയി. ഒരിക്കൽ അഖിലേന്ത്യാ സെവൻസിൽ ഉദ്ഘാടന മത്സരം നടക്കുന്ന ദിവസം കാശിയേട്ടനും കൂട്ടുകാരും മത്സരിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് ബൂട്ടെടുക്കാൻ മറന്ന കാശിയേട്ടൻ അതെടുക്കാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയ കാശിയേട്ടനെ കാണാതായപ്പോൾ ജോയിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും നാദേശ്വരത്തേക്ക് പോയി. ഗേറ്റിന് മുമ്പിൽ കൂട്ടുകാരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ നാദേശ്വരത്തേക്ക് കയറിപ്പോയി. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ശേഖരമാമ കാശിയേട്ടനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഏട്ടൻ റൂമിലേക്ക് ചൂടായിപ്പോയപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് താഴിട്ട് കൂട്ടി കാറിൽ കയറിപ്പോയെന്നാണ് അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഏട്ടൻ റൂമിൽ നിന്ന് ദേഷ്യം കൊണ്ട് അലർന്ന് കേട്ട ഞാൻ പാപ്പാനെ കൊണ്ട് കയറി വരുത്തിച്ചു. ഞാൻ ഗജൻ്റെ മുകളിൽ കയറി ബാൽക്കണിയിലേക്ക് കയറിയിട്ട് കാശിയേട്ടനോട് ബാൽക്കണിയിലേക്ക് വരാൻ പറഞ്ഞു. ഏട്ടൻ ബാൽക്കണിയിലേക്ക് വന്നതും കയർ ജനലിൽ കെട്ടി ഏട്ടനോട് ഇറങ്ങാൻ പറഞ്ഞു. ഏട്ടൻ അതുപോലെ ചെയ്തു. ഗജൻ ഞങ്ങളെ താഴെ ഇറക്കി. അപ്പോഴേക്കും ശേഖരമാമ വന്നു. ഞങ്ങൾ മാമ കാണാതെ പടിഞ്ഞാറ മുറ്റത്തേക്ക് പോയി. ചെറിയ ഗേറ്റ് കടന്ന് പുറത്തെത്തി. കൃത്യസമയത്ത് എത്തിക്കൊണ്ട് കളിക്കാൻ സാധിച്ചു. വിജയവും ഞങ്ങൾക്ക് തന്നെയായിരുന്നു. ശേഖരമാമയുമായി കാശിയേട്ടിൽ വാക്കുതർക്കം ഉണ്ടായാലോ എന്ന് കരുതി ഞങ്ങൾ വീട്ടിലേക്ക് പോയില്ല. പകരം ഞങ്ങൾ ഓളങ്ങളെ പുലുക്കിക്കൊണ്ടുപോകുന്ന ഫിഷിംഗ് ബോട്ടിൽ കടലിലേക്ക് കൂട്ടുകാരുമൊത്തി യാത്ര പോയി. മത്സരത്തിൽ വിജയിച്ചതിൻ്റെ അർമാത്തിലായിരുന്നു ഞങ്ങൾ. രാത്രിയിൽ കടൽക്കാറ്റ് ഏൽക്കുമ്പോൾ ഞാൻ കാശിയുടെ കൈത്തണ്ടയിൽ കൈചുറ്റി നിൽക്കുകയായിരുന്നു.
കാശിയേട്ടാ, എനിക്ക് തണുക്കുന്നു,
എന്റെ സ്വരത്തിൽ കൊഞ്ചൽ കലർന്നിരുന്നു. കാശിയേട്ടന് കൊഞ്ചുന്ന ഇഷ്ടമല്ല, അങ്ങനെ പറയുന്ന കേട്ടാൽ ദേഷ്യം വരും. തണുത്തിട്ട് ഞാൻ വിറക്കുന്ന ചുണ്ടുകളോടെ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഏട്ടൻ വാത്സല്യത്തോടെ എന്നെ നോക്കുകയായിരുന്നു. എന്നെ ജാക്കറ്റ് കൊണ്ട് പുതപ്പിച്ചു. ആ നെഞ്ചിലേക്ക് ഞാൻ ചായഞ്ഞിരുന്നു. ഏട്ടൻ എന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു.
ബാഗി, ഈ വിജയത്തിന്റെ കാരണക്കാരി നീയാണ്. നീയില്ലെങ്കിൽ നീ വിജയത്തിന്റെ അർമാദികൾ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. താങ്ക്സ് എന്നെ റൂമിൽ നിന്ന് ഇറക്കിയതിന്.
അത് പറഞ്ഞ അവരെ കഴുത്തിൽ കിടക്കുന്ന സിൽവർ നിറത്തിലുള്ള ചെയിൻ കാശിയേട്ടൻ എന്റെ കഴുത്തിൽ അണിയിച്ചു. ഏട്ടന്റെ കഴുത്തിലുള്ള ചെയിൻ എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ആ ചെയിൻ എന്റെ കഴുത്തിൽ അണിഞ്ഞപ്പോൾ ഞാൻ അവന്റെ ഭാര്യയായതുപോലെ എനിക്ക് തോന്നി. കാശിയേട്ടന് എത്ര സ്നേഹം തോന്നിയാലും കൊഞ്ചിക്കുകയുമില്ല, ഉമ്മയും തരില്ലായിരുന്നു. ഞാൻ ഏട്ടന്റെ മിഴിയിലേക്ക് നോക്കാതെ നിന്നു. മുഖമുയർത്തി ഒരു നിമിഷം ഏട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തോഴിയോടുള്ള സ്നേഹം മാത്രമായിരുന്നു ആ മിഴികളിൽ ഉണ്ടായിരുന്നത്. അവൻ എന്റെ നെറ്റിയിൽ ആദ്യമായി സൗഹൃദത്തിന്റെ സ്നേഹ ചുംബനം പതിപ്പിച്ചു. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയത്തിലേക്ക് അവൻ സൗഹൃദ ചുംബനം പതിപ്പിക്കുമ്പോൾ എന്റെ ആത്മാവിലേക്ക് ഞാൻ ആ ചുംബനത്തെ പ്രണയ ചുംബനമായി ഒരു നിമിഷം സ്വീകരിച്ചു. അവന്റെ ചുംബനം എന്റെ ഇരു കവിളിലും പതിഞ്ഞു.
എന്റെ ഭാഗ്യക്ക് കുഞ്ഞനാളിൽ പോലും ഒരു ഉമ്മ ഞാൻ തന്നിട്ടില്ല. ഇപ്പോൾ തന്നെ എനിക്ക് എന്റെ തോഴിയോട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. കുഞ്ഞുഭാഗി പണ്ട് ചോദിച്ച ഉമ്മക്ക് കടം തീർത്തതാ.
അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കടലിലേക്ക് നോക്കി. ഞാനൊരു തളർന്ന പൂവിനെ പോലെ അവന്റെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞു. അവന്റെ കരവലയത്തിനുള്ളിൽ നിൽക്കുന്ന എന്റെ ഉള്ളിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന പ്രണയാഗ്നി പുറത്തേക്ക് വരികയായിരുന്നു. കടലിന്റെ ആഴങ്ങളിലുള്ള ഓളങ്ങളെപ്പോലെ അവന്റെ നെഞ്ചിലെ കടലിൽ എനിക്കായി ഒരു പ്രണയമാളികയില്ലെന്നറിഞ്ഞിട്ടും എന്നിലെ പ്രണയിനി ഒരിറ്റു പ്രണയത്തിനു വേണ്ടി ആ കടലിൽ മോഹങ്ങളോട് അലഞ്ഞു. പ്രണയത്തിന്റെ ഒരു തരി പോലും ആ ഹൃദയത്തിലില്ലായിരുന്നു.
നീ എന്റെ തോഴിയാണ് ബാഗി, എന്നും എന്റെ തോഴി.
അവനത് പറയുമ്പോൾ എന്റെ ഉള്ളം വേദനിച്ചെങ്കിലും എന്നിലെ പ്രണയിനി അപ്പോഴും ആ കണ്ണുകളിൽ പ്രണയം തേടിക്കൊണ്ടിരുന്നു. ആ മിടികളിൽ പ്രണയമില്ലെന്നറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ ഭാഗീരഥിയായി ഞാൻ പ്രണയത്തെ തിരിച്ചയച്ചില്ല. അവൻ കഴുത്തിൽ പതിപ്പിച്ച ചെയിൻ ഞാൻ താലിയാക്കി സങ്കല്പിച്ചു. നെറ്റിയിൽ ഉമ്മവച്ചത് എന്റെ സിന്ദൂരമാണെന്നും ഇരു കവളിൽ പതിപ്പിച്ച മുത്തം എനിക്കുള്ള രക്ഷാകവചമാണെന്നും ഞാൻ മനസ്സിൽ കരുതി പ്രണയത്തോട് ജീവിച്ചു. അവനോടുള്ള പ്രണയം എന്നിൽ ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൂടെയുള്ള നിമിഷങ്ങളിൽ ഞാൻ മൗനമായി അവനെ പ്രണയിച്ചു. പുറത്ത് തന്റെ അടിയായി അവനോട് സൗഹൃദത്തോടെ നിഴൽ പോലെ നടന്നു. കൂട്ടുകാരുമായി കളിച്ചിരിയോടെ സംസാരിക്കുന്ന അവനെ ഞാൻ ആരും അറിയാതെ മിഴിവെട്ടാതെ നോക്കിയിരിക്കാൻ തുടങ്ങി. അവന്റെ ദേഷ്യത്തെ, വാശിയെ എല്ലാം ഞാൻ മൗനമായി പ്രണയിച്ചു. അവന്റെ മിഴികളിലേക്ക് നോക്കി സംസാരിക്കാൻ എനിക്ക് പ്രയാസം തോന്നി തുടങ്ങി. എന്റെ പ്രണയം അവൻ അറിഞ്ഞാലോ എന്നുള്ള ഭയം. രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ താഴെ ബെഡിൽ കിടക്കുന്ന അവനെ നോക്കി കിടക്കും. എന്തൊരു സുന്ദരമാണെന്ന് അവന്റെ നിദ്ര പോലും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഞാൻ ആഴമായി അവനെ പ്രണയിച്ചുകൊണ്ടിരുന്നു, അവൻ പോലും അറിയാതെ. അന്നൊരു മഴയുള്ള രാത്രിയായിരുന്നു. ഞാൻ ഞങ്ങളുടെ മുറിയിൽ പതിവ് പോലെ മേശയുടെ അരികിലിരുന്ന ചെയർ വലിച്ചിട്ടിരുന്ന് നോട്ട് എഴുതുകയായിരുന്നു. മഴ പെയ്യുമ്പോൾ ചൂടുള്ള ചോളം ഊതിക്കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നാരങ്ങയും ഉപ്പും മുളകും പുരട്ടിയ ചുട്ട ചോളത്തിന്റെ രുചി ആലോചിച്ചപ്പോൾ നാവിൽ വെള്ളമൂറിയിരിക്കുമ്പോൾ കാശിയേട്ടനൊരു പാത്രത്തിൽ ഞാൻ കൊതിച്ച പോലെ ചോളം മേശയിൽ കൊടുന്നു വെച്ചെന്നു. ഞാൻ അത്ഭുതത്തോടെ ഏട്ടൻ നോക്കി.
മഴ പെയ്യുമ്പോൾ നിനക്ക് ചോളം കഴിക്കാൻ ഇഷ്ടമല്ലേ? നാരങ്ങയും ഉപ്പും മുളകും പുരട്ടിയ ചുട്ട ചോളം അമ്മയെ കൊണ്ട് ഉണ്ടാക്കി വെച്ച നിനക്ക് വേണ്ടി കഴിച്ചോ.
എന്റെ അടുത്തിരുന്ന് കാശിയേട്ടൻ പറഞ്ഞപ്പോൾ എന്റെ മിഴികൾ നിറഞ്ഞു. എന്റെ മോഹങ്ങൾ എനിക്ക് മുമ്പേ അറിയുന്നവൻ. അവനെ പ്രണയിക്കുന്നതിൽ എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നി, ഒപ്പം വേദനയും. തോഴിയായി എന്നെ കൊണ്ട് നടക്കുന്ന അവന് ഞാനുള്ളിൽ പ്രണയിച്ച് ചതിക്കുകയാണെന്നുള്ള കുറ്റബോധം കൊണ്ടുള്ള വേദന. എന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി.
അയ്യേ, ബാഗിക്കുട്ടി കരയുവാണോ? എന്തിനാ കരയുന്നത്? ഞാനിതിൽ നിന്ന് കഴിച്ചാലെന്ന് കരുതിയിട്ടാണോ? എനിക്ക് വേണ്ടാട്ടോ, മുഴുവനും കഴിച്ചോ.
അവന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് ഒരേ സമയം അവൾക്ക് ദുഃഖവും സന്തോഷവും തോന്നി. ഭാഗ്യ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
എന്താ ഭാഗ്യം, എന്താ നിനക്ക് പറ്റിയേ? എന്താണ് പെണ്ണെ?
കാശി അവൾ അടുത്തിമാറ്റിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഏട്ടൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് സന്തോഷം വന്നപ്പോ കരഞ്ഞതാണ്, അവൾ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ ചിരിച്ചു.
നീ കഴിച്ചു, ഞാൻ നോട്ടെഴുതി തരാം.
അവൻ പേനയെടുത്ത് നോട്ടെഴുതാൻ തുടങ്ങി. ഞാൻ ചോളമെടുത്ത് കഴിക്കാൻ തുടങ്ങി. റൂമിൽ ടേബിൾ ലൈറ്റ് മാത്രമേ പ്രകാശിച്ചിരുന്നുള്ളൂ. ഞാൻ കാശിയേട്ടനെ മിഴിവെട്ടാതെ നോക്കി. പ്രകാശത്തിൽ അവന്റെ സുന്ദരമായ മുഖം വെട്ടിത്തിളങ്ങിയിരുന്നു. നെറ്റിത്തടത്തിലേക്ക് വീണുകിടക്കുന്ന അലസമായ നീളം മുടി, വെട്ടിയൊതുക്കിയ താടി, നോട്ടെഴുതുമ്പോൾ ചുവന്ന ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചിരിക്കുന്നു. നല്ല അഴകാണ്. കാശിയേട്ടൻ അതുപോലെ ചുണ്ടുകൾ പിടിക്കുമ്പോൾ തേൻ നിറമുള്ള മറുകിൽ എന്റെ മിഴികൾ ഉടക്കി. എന്റെ മനസ്സാകെ തണുക്കാനും മേനിയാകെ കുളിരും വിറയിലും അനുഭവപ്പെട്ടു. ഞാൻ പതിയെ കാശിയേട്ടന്റെ തേൻ നിറമുള്ള മറുകിൽ കൈവിരലാൽ തൊട്ടു. പെട്ടെന്ന് ഏട്ടന്റെ മിഴികൾ എനിക്ക് നേരെ വന്നതും ഞാൻ കൈ പിൻവലിച്ചു. എന്താ ബാഗി? ഏട്ടൻ എന്തെന്ന് മട്ടിൽ എന്നോട് ചോദിച്ചു. അത് മുഖത്ത് മറയുന്ന പേടിയും ലജ്ജയും മറച്ചു പിടിക്കാൻ ശ്രമിച്ച് ഞാൻ വാക്കുകൾ കിട്ടാതെ തപ്പിപ്പിടിക്കാൻ തുടങ്ങി. അത് ഏട്ടൻ വരുമ്പോൾ ചോളം കഴിച്ചിരുന്നു, ചുണ്ടിലെന്തോ പറ്റിപ്പിടിച്ച പോലെ. അത് പറഞ്ഞ് ഞാൻ ഏട്ടൻ്റെ ചുണ്ടിൽ പതിയെ കൈകൊണ്ട് തുടച്ചു. ഞാനൊന്നും കഴിച്ചിട്ടില്ലടോ, നിനക്ക് തോന്നിയതാവും. കാശിയേട്ടൻ വീണ്ടും എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുഖം തിരിച്ച് ആശ്വസിച്ച് ശ്വാസം വിട്ടു. അവൻ്റെ അധരങ്ങൾ പതിഞ്ഞ എൻ്റെ കൈവിളയിൽ ഞാൻ അമർത്തി ചുംബിച്ചു മോഹത്തോടെ. ബാഗി വീണ്ടും കാശിയെ നോക്കി. അവൻ്റെ മുഖം കാണുമ്പോൾ പുറത്ത് മഴ പെയ്യും പോലെ തൻ്റെ ഉള്ളിലും തണുപ്പുള്ള മഴ പെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി. അവനോടുള്ള പ്രണയത്തിൻ്റെ മഴ. ഞാൻ കാശിയേട്ടൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് അവനെ പ്രണയത്തോടെ നോക്കി. പതിയെ അവൻ്റെ കവിളിൽ തലോടി താടിയിൽ കൈ അമർത്തി വലിച്ചു.
എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ.
അവൻ്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. ബാഗി കുസൃതിയോടെ ചിരിച്ചു. അവളുടെ കണ്ണിൽ അപ്പോഴും പ്രണയമായിരുന്നു. അവൾ വീണ്ടും താടിയിൽ പിടിച്ചു വലിച്ചതും കാശി അവളുടെ അടുത്തേക്ക് ദേഷ്യം വന്ന് മുഖം തിരിച്ചതും ഇടിവെട്ടിയതിനൊപ്പം ബാഗി പേടിയോടെ അവൻ്റെ മുടിയിൽ അള്ളിപ്പിടിച്ച് അടുത്തേക്ക് വലിച്ചതും ഒരുമിച്ചായിരുന്നു. കാശിയുടെ ചുവന്ന ചുണ്ടുകൾ അവളുടെ കാതിൽ ഉരസി. ബാഗി മിടികൾ അടച്ച് ചെറുതായിട്ടൊന്ന് പിടഞ്ഞു. ഇടിവെട്ടിക്കൊണ്ടിരുന്നു. ബാഗി അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് ദേഹമാകെ കുളിരുകോരി. നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നിരിക്കുന്നു. കാശിയേട്ട ഇടിവെട്ടുന്നു, എനിക്ക് പേടിയാവുന്നു. കരയാതെ ബാഗി. അവൻ എഴുന്നേറ്റ് പോയി വേഗം ജനലടച്ചു. അകത്ത് കിടക്കുന്ന കർട്ടൻ വിടർത്തി വിരിച്ചിട്ടു. പെട്ടെന്ന് ബാഗി ചോളം കയ്യിലെടുത്ത് മുറിയിൽ നിന്നോടി.
ബാഗി എങ്ങോട്ടാ നീ?
കാശി പിറകെ ഓടി. അവൾ മട്ടുപ്പാവിലേക്ക് ഓടി. കൈകൾ വിടർത്തി മഴ നനഞ്ഞു. അവളുടെ മേനിയാകെ നനഞ്ഞുപോയി. ഓടി വരുന്ന അവനെ നോക്കി അവൾ കുസൃതിയോടെ ചോളം കഴിക്കാൻ തുടങ്ങി. മഴ നനഞ്ഞ് ചൂടുള്ള ചോളം കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നു.
വന്നേ ബാഗി, മഴ നനയണ്ട.
നനയും, ഈ മഴ ഞാൻ നനയും. ഈ മഴക്ക് പ്രണയത്തിൻ്റെ മധുരമുണ്ട്. എൻ്റെ പ്രണയമാണ് ഈ മഴ. കാശിയേട്ടൻ നനയണം ഈ മഴ, കുസൃതിയോടെ മനസ്സിൽ പറഞ്ഞു. അവൾ അവൻ്റെ വിരലിൽ വിരൽ കോർത്ത് തോളിൽ തലയായ്ച്ചു. കാശിയൊന്നും അറിയാതെ മിഴികളടച്ച് മഴ നനയുകയായിരുന്നു.